ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
In the name of the Lord be glorified.
ഒരു നിമിഷം ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് ചിന്തിച്ചു, ഞാൻ മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ പ്രസംഗിക്കേണ്ടത്.
For a moment I thought whether I would be talking in English or in Malayalam.
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആ ദിവസത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ.
Hope that you remember the things that we have taught, we have been speaking in the last meeting.
നമ്മൾ അബ്രഹാമിന്റെയും ദാസന്റെയും കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
We talked about the confidence of Abraham and his servant.
സുവിശേഷം പറയുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നതിന്റെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
We talked about the deplorable condition when we do not have confidence in the Lord even while we share the gospel.
നമ്മൾ പാപികൾക്ക് താൽപര്യം സ്വർഗ്ഗമായിരിക്കും എന്ന് വിചാരിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ചും അവർക്ക് താൽപര്യമുള്ള വിഷയങ്ങളെ ആദ്യം കൊടുത്തിട്ട് അവസാനം ഇലെ ചില അഡ്വർടൈസ്മെന്റിലൊക്കെ ലാസ്റ്റില് കണ്ടീഷൻ അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർ ഇട്ടിട്ട് ചെറിയ അക്ഷരത്തിൽ ചില കാര്യങ്ങൾ എഴുതും. കൂട്ടത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടി വരും സ്വർഗത്തിൽ പോകണമെങ്കിൽ.
While we share the gospel, we feel and desire and give things that they like regarding heaven and eternal life, and we give very little importance to having receiving the Lord Jesus into their lives.
പലപ്പോഴും നമ്മൾ കൊടുക്കുന്നതും അങ്ങനെയാണ്. പലപ്പോഴും സ്വർഗത്തിൽ പോകാൻ ഈ രക്ഷിക്കപ്പെടുന്നവർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും.
This is how we give out the gospel, and that is exactly how people receive it.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ച മറ്റൊരു കാര്യം, അവിശ്വാസിക്ക് മാത്രമല്ല വിശ്വാസിക്കും ക്രിസ്തു തന്നെയാണ് ആവശ്യം.
Another thing that we learned is that the Christ is not just important for the unbeliever but even the believer.
എന്നു വെച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുവാൻ ക്രിസ്തുവിനെ ഭുജിക്കേണ്ട ഒരു പാപി രക്ഷയിൽ തുടരുവാനും ക്രിസ്തുവിനെ ഭുജിച്ചുകൊണ്ടേ ഇരിക്കണം.
What it means is a believer, an unbeliever needs to take in Christ while he needs to be saved, and even as he goes on into his life he needs to take in the Lord Jesus Christ.
നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മളെയും തന്നെ നമുക്ക് നിയന്ത്രിക്കുവാനും ആ വീര്യത്തിൽ എരിവിൽ നിർത്തുവാൻ കഴിയാത്തതിന്റെയും കാരണം ഈ പറഞ്ഞ സ്വർഗത്തിനൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു പരിധി കഴിയുമ്പോൾ മങ്ങലേക്കാൻ തുടങ്ങും. എന്നാൽ മങ്ങലേക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തു മാത്രം.
The reason why us and the youths do not grow in the fullness of the Lord Jesus Christ is because after some point of time the Christ gets faded in their lives.
അതുകൊണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ ഒരു നിമിത്തം ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിമിത്തം.
In the life of Paul there was a because of the Lord, knowledge of the Lord Jesus Christ, I considered everything but loss.
കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിന്റെ ഡയറ്റിനെ കുറിച്ച് നാം ചിന്തിച്ചു.
Last time we talked about the diet of Israelites.
അത് കഴിഞ്ഞ് പുരോഹിതന്മാരുടെ ഡയറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
We talked about the diet of the priest.
അത് കഴിഞ്ഞ് വിശ്വാസികൾ, ഇന്നത്തെ പുതിയ നിയമ വിശ്വാസികൾ മുഴുവനും പുരോഹിത വർഗമാകയാൽ പുരോഹിതന്മാർ കഴിക്കേണ്ടത് യാഗവസ്തു ആയിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ് എന്ന് നാം ചിന്തിച്ചു.
We believers being priests, we realized that the diet we need to have is the sacrifice, the Lord Jesus Christ himself.
സ്വർഗത്തിലെ ദൂതന്മാരുടെ ഡയറ്റ് എന്താണ്?
What is the diet of the angels?
പിന്നീട് സ്വർഗത്തിൽ അരമണിക്കൂർ മൗനമതി ഉണ്ടായി.
There was silence in heaven for 30 minutes.
സങ്കീർത്തനം 22ന്റെ 29 ഒന്ന് നോക്കാം.
Psalm 22 and 29.
ഒന്ന് വായിച്ചാട്ടെ. അതാണോ 22ന്റെ 29? ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും.
All the prosperous of the earth will eat and worship.
See, പഴയ നിയമത്തിലെ ആരാധന മുഴുവനും യാഗത്തോട് ചേർന്ന,
In the Old Testament, the worship was related with sacrifice.
അവര് ആരാധിക്കുന്നതിനു മുമ്പ് യാഗമർപ്പിക്കും, യാഗമർപ്പിച്ചാണ് അവർ ആരാധിക്കുന്നത്.
Before they worship, they offer sacrifices, and after that they worship.
അപ്പോൾ ആ ആരാധനയിൽ അവർ അർപ്പിച്ച വസ്തുവിനെ ഭുജിക്കുകയും ചെയ്യും അവർ.
And the sacrifice, the offerings that they have offered, they even eat of it or partake of it.
അത് തിന്നിട്ട് പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും.
After they eat it, those that are prosperous will eat and worship.
അത് ഇംഗ്ലീഷിൽ ഫുൾ മീനിങ് തരുന്നില്ല.
In English, you don't find the full meaning of it.
എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
But I still hope that you understood the thing.
അപ്പോൾ നമുക്ക് ആരാധിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു കാരണം മനസ്സിലായോ? നാം ഭക്ഷിച്ചിട്ടില്ല ആരെ? ക്രിസ്തുവിനെ.
The reason why we are really not able to worship is because we have not actually eaten Christ.
അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം മന്ന കൊടുത്തത്, ഭക്ഷിച്ച് ആരാധിക്കട്ടെന്ന്.
That is why Israelites were given manna for 40 years that they might eat and then they might worship.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു മന്ന എന്ന വാക്കിന്റെ അർത്ഥം വാട്ട് അല്ലെങ്കിൽ എന്ത് എന്നാണ്.
Last time we said that the meaning of the word manna is what.
അപ്പോൾ മന്ന ഭക്ഷിച്ചിട്ട് അത് വാട്ട് ആണെന്ന് പറയണം, എന്താണെന്ന് ദൈവത്തോട് പറയണം.
ആഫ്റ്റർ ദേ വുഡ് ഈറ്റ് ദി മന്ന ദേ ഹാഡ് ടു സേ വാട്ട് ഇറ്റ് വാസ്.
ഞാൻ പല വീടുകളിലും ആഹാരം കഴിക്കാൻ പോകാറുണ്ട്.
ഐ ഹാഡ് ഗോൺ ടു മെനി ഹൗസസ് ഫോർ ഡൈനിങ്.
ഇപ്പൊ പ്രധാന പരിപാടി അതാണ്.
ദാറ്റ്സ് മൈ മെയിൻ ജോബ്.
ബ്രദർ ഒരുങ്ങിയോ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഒരുങ്ങിയോ എന്നാണ് മിക്കവാറും ചോദിക്കുന്നത്.
When they say that, brother, are you ready? They mean that, am I ready to have the food?
അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ സാധാരണ നിലയിൽ സഹോദരിമാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്.
There is one thing that the sisters desire after I had my food.
എങ്ങനെ ഉണ്ടായിരുന്നു?
How was the food?
അത് ചോദിക്കുകയല്ല.
They would not say it.
അതിന് പകരം ഇങ്ങനെ പറയും, ബ്രദറിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും.
They would put it like this, brother, probably you would not have liked it.
Oh, jan onnu undakiyilla.
Oh, I did not make anything.
Annara namal endu parayum?
Then what do we say?
Engena undayirunnu nu parayum.
We would say that how it really was.
Adukku oru technique.
These are all techniques.
Ini ipa aaru adu choikkilla nu enikku ariya.
Now I know that nobody would say that.
Priyamulavare, pidavu chodikkuna chodyamanadu, what do you say about my son?
Dear brothers and sisters, this is what the Lord asks. What do you say about my son?
ende putrane kurichu nee ippa rujichallo, nee ippa bhakshichallo, engane unda ende mon?
You have tasted my son, you have eaten him, how is he?
The bread of God, devathinte appama ninakku thannaichu chodikkunnathu engane undayirunnu nu.
Bread of God has been given to you and has been asked, how is he?
Yesu Christuvum choichu, ningal enne kurichu ആര് എന്ന് പറയുന്നു.
The Lord Jesus Christ asked, what do you say that I am?
അപ്പോൾ നാട്ടുകാർ എന്തൊക്കെ പറയുന്നു എന്ന് അവര് പറഞ്ഞു.
They said that the others say so.
അതൊക്കെ നിങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയും.
He said, what do you say that I am?
ഓ, ഇതാ ആരാധന.
This is worship.
എന്താ ആരാധന?
What is worship?
പുത്രൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഭക്ഷിച്ചവൻ പറയുന്നത് ആരാധന.
It is how the person who has tasted him says how he really was.
പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് ചേർത്ത് പറയട്ടെ.
Something has come into my mind right now, so let me say that.
ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അത് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം.
Many of the young people may not know it.
ഈ തെങ്ങിന്റെ മുകളിൽ,
on the top of the
coconut tree. കണ്ടോ? അപ്പോൾ ഈ വെളുത്ത അത് ഈ തെങ്ങ് മുറിക്കുമ്പം അതിനകത്ത് കൂമ്പ് പോലെ വെളുത്ത ഒരു സാധനമുണ്ട്. നമ്മുടെ ഓക്കെ, വെളുത്ത ഒരു സാധനമുണ്ട്, റോഡ് പോലെ ഒരു സാധനം കിട്ടും.
There's a rod like thing that you find on the top.
അത് മുറിച്ചു കഴിയുമ്പം വിറകിന് വേണ്ടി ഉപയോഗിക്കുന്ന, തടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തെങ്ങിന്റെ മണ്ടയാണ് അങ്ങനെ മുറിച്ചെടുക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അത് കഴിച്ചിട്ടുള്ളവരിവിടെ ഉണ്ടായിരിക്കും, ചിലതൊക്കെ തല കുലുക്കുന്നു. എന്നാൽ അത് കഴിക്കാത്തവർ നാട്ടിൽ പോയി ഒരു തേങ്ങ വെട്ടിമുറിച്ച്, ദോഹ കാശൊക്കെ ഉണ്ടാക്കിയ പാർട്ടീസ് അല്ലേ, ഒരെണ്ണം വെട്ടിമുറിച്ച് കഴിക്കണം, ഭയങ്കര ടേസ്റ്റ് ആണ്. അതിനെ കുറിച്ച് ഞാൻ പറയാൻ പോവാ.
It's very tasty. Those of you who have not had it should have an opportunity to go and taste that food.
ദോഹയിൽ കാശുള്ളവർ അതൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ സാധനം ഇങ്ങനെ ഞങ്ങൾ വളരെ പ്രയാസമാണ് അത് എടുക്കാനായിട്ട്. അത് എടുത്തിട്ട് ഞാനും ഫാദറും കൂടെ എടുത്തിട്ട് ഫാദർ അതിലത്തെ രണ്ടു മൂന്ന് കഷ്ണം വായിലോട്ട് എന്റെ മുന്നിൽ വെച്ച് അങ്ങോട്ട് ഇട്ടു.
It is very difficult to extract it, but we had once taken it, and the father had put it into my mouth.
Into his mouth. That is what I expected that he will put in my mouth. Okay. അപ്പോൾ അന്നിട്ട് എന്നോട് ചോദിക്കുക, എങ്ങനുണ്ട്?
And then he asked, brother, how was it?
ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക.
I was just looking and...
At his mouth. അപ്പം ഞാൻ പറഞ്ഞു, നല്ലതാ.
I said, it is good.
ഉടനെ ഡാഡി പറയാ, നീ കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ പറയുന്നേ?
So the father said, you have not had it, so how can you say it?
നമ്മൾ ആരാധിക്കുമ്പം പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്റെ പുത്രനെ രുചിക്കേണ്ടതുപോലെ രുചിക്കാതെ വെറുതെ നീ എന്നെ ആരാധിക്കുകയല്ലയോ.
When we worship, the father says something that, have you really tasted my son, or else without tasting him really you have worshiped?
നമ്മൾ പറയുന്ന കാര്യം ശരിയാ, പക്ഷെങ്കിൽ അത് ദൈവം അംഗീകരിക്കത്തില്ല.
What we say is true, but God would not accept it.
നല്ല ഗുരു എന്ന് യേശുക്രിസ്തുവിനെ ഒരാൾ വിളിച്ചു, തെറ്റോ ശരിയോ?
True teacher was the name that somebody called Jesus Christ, but is it correct or wrong?
It's correct. കർത്താവ് നല്ല ഗുരു തന്നെയാണ്.
Yes, it is true. The Lord Jesus Christ is a good master.
എന്നാൽ യേശുക്രിസ്തു നീ എന്നെ നല്ല ഗുരു എന്ന് വിളിച്ചതെന്ത്?
The Lord Jesus Christ said, why did you call me a true teacher?
മശിഹ എന്ന് പലരും വിളിക്കുന്നുണ്ട്, ദാവീദിന്റെ പുത്രമൊക്കെ കാര്യം കാണാൻ പലരും വിളിച്ചു, പക്ഷേ അവരൊന്നും അർത്ഥം മനസ്സിലാക്കി അല്ല വിളിച്ചതെന്ന് കർത്താവിന് അറിയാമായി.
Many people called him Messiah and son of David so that they wanted some benefit from him, but he knew that they didn't mean it when they said it.
യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ യേശുക്രിസ്തു വിശ്വസിക്കാതെ പോയിട്ടുണ്ടോ?
Those who has believed in Christ, has Christ ever forsaken them or not believed in them?
ഉണ്ടോ?
Did it happen?
യെസ്. ആ, ഞങ്ങളുടെ മൂപ്പം യെസ് പറഞ്ഞാൽ പിന്നെ ഞങ്ങളും യെസ്. അങ്ങനാണോ? ആരൊക്കെ മൂപ്പെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. യോഹന്നാൻ 2:23 നോക്കാമെങ്കിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ ചെയ്ത അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു, അവനോ തന്നെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല.
It said in John 2:23 that many saw his miracles and believed in him, but he did not believe in them.
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പുഷ്ടിയുള്ളവർ ഭക്ഷിച്ച് ആരാധിക്കും. നമ്മുടെ ആരാധനയുടെ തണുപ്പിന്റെ കാരണം, ഇവിടെ കിടന്ന് ചൂട് പിടിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല, അവനെ കഴിച്ചാലേ പറ്റുള്ളൂ.
Our worship becomes formal and cold when you don't really eat him, and as it said, the prosperous need to eat and worship.
Appo njan parnadhu doodanmarude aaharam parayanaayta parnadhu.
I said this that I might remind you of the diet of the angels.
Appol ee doodanmarude aaharamaana Israel makkalkku koduthathennu sangeerathanam 78 il parnirikkunu.
In Psalm 78, verse 24-25, it is said that Israelites were given the food of the angels.
മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന എങ്ങനെ അറിയാമോ? വായിച്ചോട്ടെ. 29.
Yeah. So they ate and were filled, and their desire he gave to them.
They ate angels' food. Which chapter you are reading, brother?
78, right?
Okay, anyway, fine. Above, they ate angels' food. Are Israel makkal. Israel makkal kaicha manna Yesu Christ vaanu namukku manasilayi. Appo doodanmar endo kaikkune?
We understood that the manna that Israelites had was manna, was the Lord Jesus Christ, but what was the food of the angels?
അത് അവരുടെ ആഹാരം ഇങ്ങോട്ട് തന്നതെന്ന്. അപ്പോൾ ദൂതന്മാർ എന്തോ കഴിക്കുന്നേ? യേശുക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്ന, യേശുക്രിസ്തുവിനെ കാണിക്കുന്ന മന്നയാണ്.
ഇവൻ ദി ഏഞ്ചൽസ് ഹാഡ് ദി ഫുഡ് ദാറ്റ് ദേ ഹാഡ് വാസ് ദി സിംബൽ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഒരുമിച്ച് കൂടും, പിന്നെ മന്ന കുറെ എടുത്ത് കഴിക്കും, ഇങ്ങനൊക്കെയാണോ സ്വർഗത്തിൽ?
വാട്ട് യു സേയിങ് ദാറ്റ് ദേ ഓൾ ഓഫ് ദം യൂസ്ഡ് ടു ജോയിൻ ടുഗദർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ദേ യൂസ്ഡ് ടു ഹാവ് മന്ന?
അത് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ബെല്ലടിക്കും, പിന്നെ വന്ന് മന്ന. അങ്ങനല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. The main occupation, അവർക്ക് അവരെ ഇൻഡൾജ് ആയിരിക്കുന്ന, അവർ രുചിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്.
The main occupation of their life then was of our life is the Lord Jesus Christ.
അപ്പോൾ അവിശ്വാസിക്ക് ക്രിസ്തു.
Therefore for the unbelievers there is Christ.
വിശ്വാസിക്ക് ക്രിസ്തു.
For believers there is Christ.
ഇസ്രായേലിന് ക്രിസ്തു.
For Israelites there is Christ.
പുരോഹിതന്മാർക്ക് ക്രിസ്തു.
For priests there is Christ.
പുരോഹിതന്മാർക്ക് ക്രിസ്തു.
For the New Testament believers there is Christ.
സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്ക് ക്രിസ്തു.
For the angels in heaven there is Christ.
യേശുക്രിസ്തു അല്ലെങ്കിൽ പിതാവ് അവരെന്തോ കഴിക്കുന്നേ.
വാട്ട് ഡസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓർ ഫാദർ ഈറ്റ്?
ഒന്ന് നോക്കിക്കെ, യോഹന്നാൻ 6:57.
ജോൺ ചാപ്റ്റർ 6:57.
യോഹന്നാൻ 6:57. ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും.
I live because of the Father, so he who eats me, he also shall live because of me.
ഞാൻ പിതാവിനെ ഭക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ഭക്ഷിക്കണം എന്നല്ല എന്റെ അർത്ഥം.
Just as I eat the Father, so should you eat me.
അപ്പോൾ പിതാവിന്റെ അപ്പമാണ് നമുക്ക് നേരത്തെ 6:33 എഴുതിയിട്ടുണ്ട്, ദ ബ്രെഡ് ഓഫ് ഗോഡ് ഇല്ലേ. അപ്പൊ പിതാവിന്റെ അപ്പം പുത്രൻ, പുത്രന്റെ അപ്പം പിതാവ്.
So we find that the food of the Father is the Son and the food of the Son is the Father.
മനസ്സിലാകുന്നുണ്ടോ?
Do you understand it?
പിടികിട്ടുന്നുണ്ടോ പുഷ്ടി എന്താ ഇല്ലാത്തതെന്ന്?
What does it mean to be prosperous?
To be spiritually healthy. നമുക്ക് അങ്ങനെ എടുക്കാം, ആ വാക്കിന്റെ ട്രാൻസ്ലേഷൻ പോരാ. ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ദിശ, നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം ഇനി നമുക്ക് മാറ്റിയേ പറ്റുകയുള്ളൂ.
We need to change our vision or our direction.
ഒരു സംശയം.
There is a doubt.
നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നു, യോസെഫ് എല്ലാവർക്കും 12 പേർക്കും അല്ലെ 11 പേർക്കും ആഹാരം ഇങ്ങനെ കൊടുത്തു അല്ലേ.
We read in Genesis that Joseph distributed food to the 12 of the brothers.
അപ്പോൾ ആരോ ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ കൊടുത്തായിരുന്നു, ആരാ?
One of them got a little extra. Who was it?
ബെന്യാമിൻ.
That was Benjamin.
എത്ര കൊടുത്തു?
How much more did he get?
എത്ര ഇരട്ടി? ഒരിരട്ടി. ആ എത്ര? 10. ഇരിക്കട്ടെ, ഏഹ് ഒന്ന് വായിക്കാം. 43:33-34. ഓക്കെ, ബെന്യാമിന്റെ ഓഹരി ആ മറ്റവരുടെ ഓഹരിയിൽ നിന്നും 5 ഇരട്ടി.
Benjamin's portion was 5 times as much as any of theirs.
യോസഫിനെ കൊടുക്കാൻ താല്പര്യമുള്ളതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് ബെന്യാമിന് കൊടുക്കാൻ താല്പര്യം, അതുകൊണ്ടാണ് നമ്മൾ 10 ഇരട്ടി പറഞ്ഞേ.
We are willing to give Benjamin more than Moses, more than Joseph was ready to give to Benjamin.
Okay, എന്റെ സംശയം, അപ്പൊ മറ്റുള്ളവർക്ക് വയറ് നിറഞ്ഞില്ലേ?
My doubt is, were not the stomach of the others full?
അവർക്ക് ആവശ്യത്തിന് കിട്ടിയോ അതോ ബെന്യാമിന് മാത്രമേ വയറ് നിറഞ്ഞുള്ളോ?
Did they not get in full, or was it only Benjamin who had his stomach full?
എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടി.
Everybody got what they needed.
എങ്കിലും ബെന്യാമിന് ഏറ്റവും ഇളയവോ ഏറ്റവും മൂത്തതോ? ബെന്യാമിൻ ഏറ്റവും ഇളയത്. ഏറ്റവും ഇളയത് ഏറ്റവും കൂടുതൽ കഴിക്കുമോ ഏറ്റവും കുറച്ച് കഴിക്കുമോ? വളരെ പ്രായം കുറവാ ബെന്യാമിൻ അല്ലേ. ഏറ്റവും കുറച്ച് കഴിക്കേണ്ട ആൾ എത്ര കൊടുത്തു? 5 ഇരട്ടി കൊടുത്തു.
The young person who needs to have eaten less has got more, and he's got 5 times than the others.
അത് കഴിക്കാനാണോ കൊടുത്തത്? നമ്മൾ പറയത്തില്ലേ, അയ്യോ അത്രയും വെള്ളം വരുത്, പിള്ളേർ കഴിക്കുന്ന കളയോ അത്, നശിപ്പിക്കുക അത്, പറയത്തില്ലേ?
Was it given for him to eat? We sometimes say that the children would spoil if he would give them so much. They wouldn't eat it.
Endina kodutte?
Why was it given to him?
Ini ingane etra koduthu? 2 spoon koolu koduthu? Idokka parishuddhaatmaavu mosha muhandra ezhudunde vella aavashyamundu?
What was the reason for the Spirit of God to mention that so much extra was given to Benjamin?
Aa koolu koduthu vetto ezhudi mosha nee ezhudha adu seriyayilla എന്തായത്? വൈ? എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്?
വൈ വാസ് ഇറ്റ് റിട്ടൻ ലൈക്ക് ദിസ്?
എന്റെ ബ്രദറെ, അവര് കഴിച്ചു പോട്ടെ. ബെന്യാമിൻ അഞ്ചിരട്ടി കൊടുത്തു.
ബെഞ്ചമിൻ റിസീവ്ഡ് ഫൈവ് ടൈംസ്.
എന്താണ് ഈ മറ്റ് സഹോദരന്മാർ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്?
വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ദി അദേഴ്സ് അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് ഫാക്ട്?
യോസേഫ് വലിയവനാ.
Joseph is a big man.
Joseph ivide rakshakane pole devathe pole.
Joseph is savior. He is representing God.
യോസേഫ് നിനക്ക് അഞ്ചെറി തന്നു, അദ്ദേഹത്തിന് നിന്നോട് വലിയ താല്പര്യമാണെന്നാ തോന്നുന്നേ.
Oh, did Joseph give you five times more? It seems like he likes you very much.
ബെന്യാമീനെ, നീ ഭാഗ്യവാൻ.
ബെഞ്ചമിൻ, യു ആർ ബ്ലെസ്ഡ്.
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ആഹാരം കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേം എഴുതിയിട്ടുണ്ട്. 34 വായിച്ചേ.
There is a specific term written for giving food in verse
തന്റെ മുമ്പിൽ നിന്ന് ആഹാരം മുഴുവൻ തന്റെ അടുത്തിരിക്കുക, അവരുടെ അടുത്ത് ആഹാരം ഒന്നുമില്ല.
He took the portion from him and gave it to them.
അവന്റെ പങ്കാണ് അവൻ കൊടുക്കുന്നത്.
He gave his portion to him.
അത് മനസ്സിലാവുന്നുണ്ടോ?
Do we understand that?
അപ്പോൾ പിതാവ് തന്റെ അപ്പം നമുക്ക് തരികയാ.
God the Father gave his bread to us.
അവർ എല്ലാവർക്കും ഓരോ പങ്ക് കൊടുത്തപ്പോൾ ചിലർക്കൊക്കെ പല ഇരട്ടി മേടിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു.
When some of them got one portion, many received twice and thrice and many times than the normal.
ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇടയിൽ ബെന്യാമീനെ പോലെ യേശുക്രിസ്തുവിനെ പല മടങ്ങ് മേടിക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു.
I would want to truly say that amongst us there is option for us to receive many times Jesus Christ into our lives.
ദൈവം വ്യക്തമായി പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി നാം സ്വീകരിച്ചു, ആ പങ്ക് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആണ്. എന്നാൽ അതിനപ്പുറം വേറെ ഒരു വിന്നിങ്, വേറെ ഒരു ക്യാപ്ചറിങ്, വേറെ ഒരു എൻക്രോച്ചിങ് ഈ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട്.
ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വെൻ വി റിസീവ് ദ ലോർഡ് ആസ് അവർ സേവിയർ, വി റിസീവ് എ പോർഷൻ. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് ദർ നീഡ്സ് ടു ബി എ പോയിന്റ് ഇൻ അവർ ലൈഫ് വെയർ വി റിസീവ് ഹിം മോർ ആൻഡ് മോർ.
സീ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവനെ നേടേണ്ടതിന്. സീ, രക്ഷിക്കപ്പെട്ട വിശ്വാസിയായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ദാറ്റ് ഐ മേ win Christ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം.
That is why Paul says that I may win Christ, seeming that there is an option for us to have more of the Lord Jesus Christ.
See, യാക്കോബിന്റെ ഭാര്യമാർ നടത്തിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്താ? ഭർത്താവിനെ കൂടുതൽ നേടുക. ഈ ദൂതായി പഴം കൊടുത്തിട്ട് എന്താ പറഞ്ഞേ? അവനെ ഞാൻ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞു, ഞാൻ അവന് ഇത്ര മക്കളെ പ്രസവിച്ചത് കൊണ്ട് അവൻ എന്നെ ഇനി കൂടുതൽ സ്നേഹിക്കും. There was a winning in amongst the wives of Jacob.
There was a winning and a competition among the wives of Jacob to have more of Jacob.
ഇല്ലേ, അത് ക്ലിയർ അല്ലേ? ബെന്യാമീന് യോസേഫിൽ നിന്നും അഞ്ചിരട്ടി, യോസേഫിനെ അഞ്ചിരട്ടി പ്രാപിക്കുന്ന ബെന്യാമീൻ.
Benjamin, who was receiving Joseph five times more.
ഇങ്ങനെ പ്രായത്തിനനുസരിച്ച് ഇരുത്തിയതിന് ഒരു കാരണം കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
There was a reason for which they had been seated according to their age.
എന്താണറിയാമോ?
You know what it is?
ഈ മൂത്തവൻ തൊട്ട് അങ്ങോട്ട് ഇരുത്തിയപ്പം ബെന്യാമിൻ ഏറ്റവും ലാസ്റ്റ് വരേണ്ട ആളാ. പക്ഷെ ബെന്യാമിൻ ഇപ്പഴ വരുമല്ലേ, അപ്പൊ ഏറ്റവും അടുത്തായി.
Actually, Benjamin, according to the order, had the seat at the end, but he was sitting very near to Joseph.
കാരണം അത് കറങ്ങി വന്നപ്പം ഇങ്ങ അടുത്തെത്തി.
Reason, because when they were sitting in a round, he was near to Joseph.
അതെ, പരിശുദ്ധാത്മാവിനെ അധികമായി പ്രാപിക്കാൻ കഴിയുമോ?
Is it possible for us to receive more of the Holy Spirit?
അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? നമുക്കറിയാം, പേടി, നമുക്ക് പേടിയുണ്ടെന്ന് അറിയാം അത് പറയാൻ. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്.
Yes, the word of God clearly teaches so.
കർത്താവ് പഠിപ്പിക്കുമ്പോ ഇങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട്, അതായത് അളവ് കൂടാതെയല്ലോ അവൻ യേശുക്രിസ്തുവിനെ കൊടുത്തതിനെ കുറിച്ച്, അളവ് കൂടാതെയല്ലോ പരിശുദ്ധാത്മാവിനെ കൊടുത്തത്.
It is said that the Spirit of God was given to Jesus Christ without measure.
നമുക്ക് അളവോട് കൂടിയാണ് തരുന്നത് എങ്കിലും ഞാൻ പറയട്ടെ, അവൻ തരാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്.
Though we receive the Spirit of God once, let me tell you, there is an option where we can have more of him.
യേശു ക്രിസ്തു ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ?
Jesus Christ said once that if a child were to ask for bread, would he be given a stone?
Meen chodichal paambine kodukumo?
If he would ask for a fish, would he be given a serpent?
Mutta chodichal teeline kodukumo?
If he would ask for an egg, would he be given an ant?
Ningalum teel scorpion evidun evada vannu. Okay, appo അതുകൊണ്ട് നിങ്ങൾ മുട്ടുവീൻ, തുറക്കപ്പെടും, ചോദിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിക്കാനാ പറഞ്ഞേ?
Therefore, knock and it shall be opened. Ask and you shall receive. And what was it mean? What is it said to be asked?
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു.
After all these things have been said, then it is said, therefore you need to ask.
എന്തുവാ ചോദിക്കേണ്ടിയേ?
What is it that you need to ask?
അത് മനസ്സിലായോ? ഈ കഥ മുഴുവൻ പറഞ്ഞതേ നമ്മളത് വായിച്ച ചോട്ടനെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട, ദൈവമേ നീ പറഞ്ഞല്ലോ മുട്ടുവീൻ തുറക്കപ്പെടും, കർത്താവേ എന്റെ വിസയുടെ കാര്യം.
Sometimes we feel that it has been talked about a mere prayer.
എന്നാൽ വളരെ വ്യക്തമായി ദൈവജനം പറയുന്നു, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. അധികം എന്ന വാക്ക് ശ്രദ്ധിക്കണം. അത് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന, രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസിക്ക് കൊടുക്കുന്ന ആത്മാവല്ല, അവിടെ അധികമൊന്നുമില്ല. അതെല്ലാം രക്ഷിക്കപ്പെടുവാൻ ലഭിക്കുന്ന ത്രിയേക ദൈവം ഒരേ രീതിയിലാണ്. രക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
Therefore there it says that so the spirit of God shall, how much more shall the spirit of God shall be given. Yes, it has been talked about believers after they have been saved.
പ്രിയമുള്ളവരെ, ഇങ്ങനെ തോന്നുന്നുണ്ട്, ആ ഇനി ഓടാൻ ഒരു ഇടമുണ്ട്, ഇനി 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 അധ്വാനിക്കാൻ നേടുവാൻ ഒന്നുണ്ട്. ക്രിസ്തീയ ലോകത്തിൽ നമ്മുടെ വിചാരം രക്ഷ കിട്ടി, രക്ഷയൊട്ട് നഷ്ടപ്പെടുത്തുമില്ല, ഇനിയിപ്പോ എന്തുവാ കാര്യമായിട്ട് ഓടാനൊന്നുമില്ല എന്നാ നമുക്ക് തോന്നുന്നത്. അവനെ തന്നെ നേടുവാൻ നമുക്ക് ഓടുവാനുണ്ട്. പ്രിയമുള്ളത്,
ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു വി എവർ തിങ്ക് ദാറ്റ് നൗ വി ഹാവ് എ റേസ് ടു ബി റൺ? വി നീഡ് ടു ഗെയിൻ മോർ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അപ്പോൾ ഈ ക്രിസ്തുവിനെ നേടുന്ന നെട്ടോട്ടത്തിലായിരുന്നു പൗലോസ്.
Paul was in this rat race of gaining the Lord Jesus Christ.
Adonda Paulus parayunnu njan ende ottam thikichu.
That is why Paul says I have run my race.
Palayamathil
in the Old Testament
parishuddhaatmavine vendi bargain cheyda oralane ariyamo?
Do you know about a person who bargained for the Lord or for this Holy Spirit?
Ara നമ്മൾ പൊതുവെ പറയുന്നത് ഏലിയാവ് 7 അത്ഭുതങ്ങളെ പ്രവർത്തിച്ചെങ്കിൽ ഏലീഷ 14 അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ശരിയാ?
We usually say that if Elijah had done 7 miracles, then Elisha has
done
14 miracles.
എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ രണ്ടിരട്ടി അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ചോദിച്ചാൽ ദൈവം കൊടുക്കുമോ?
But what we need to understand is, was it, would God give to do a double miracle?
See, ദൈവം കൊടുത്തത് അതുകൊണ്ടല്ല.
That is not the reason why God gave it.
ഏലീഷ ചോദിക്കുകയാണ്, എന്റെ യജമാനനായ ഏലിയാവ് എത്രത്തോളം ദൈവത്തെ സമ്പാദിച്ചോ, ദൈവത്തെ ആസ്വദിച്ചോ, അതിന്റെ ഇരട്ടി എനിക്ക് ആസ്വദിക്കണം.
What he was saying is how much my master had enjoyed the Lord, I need to enjoy double of it.
അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത് ഇത് പ്രയാസമുള്ള കാര്യമാണ്, ദൈവം തീരുമാനിക്കണം, കാരണം ദൈവത്തിന് മാത്രമേ നിന്റെ മനസ്സറിയത്തുള്ളൂ എന്നതാണ് നിന്റെ ഉദ്ദേശവും.
That is why Elijah said, this is something difficult for me, only God has to decide, because for God only knows your heart.
അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നീ ഞാൻ പോകുന്നത് കാണുകയാണെങ്കിൽ, അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ അതിനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ കാണാൻ നോക്കില്ല. ദൈവത്തിന്റെ കോർട്ടിലേക്ക് ബോൾ ഇട്ടേച്ച് ഏലിയാവ് മേപ്പെട്ടു പോയി.
Elijah had given the sovereign decision to the Lord and then he went away.
അവിടുന്ന് പുറപ്പെ വീഴുന്നു. ഏലീഷ അവിടുന്ന് പുറപ്പെടുകയാണ്.
We know that the cord falls and Elisha goes on from there.
അത് കഴിഞ്ഞിട്ട് എലീഷ എന്തോ ചെയ്തു ആദ്യം.
What did Elisha do after that?
ജോർദാൻ നദിയെ അടിച്ചപ്പോ എന്തോ അവൻ ചോദിക്കുന്നേ. അപ്പൊ അവൻ അവനെന്തോ വേണ്ടിയേ? അവന് ദൈവത്തെയാ വേണ്ടി.
He wanted God.
ഏലിയാവിന്റെ ദൈവം വേണ്ടേ? അതാണ് അവൻ ചോദിച്ചത്, അതാണ് അവന് ലഭിച്ചതും.
He was asking, where is the God of Elijah? And that is what he was seeking, and that is what he wanted.
നമ്മളൊക്കെ ഭോഷന്മാരായി പോയില്ലയോ? എന്തൊക്കെയോ പഠിച്ചു, ഒത്തിരി പഠിച്ചു, എന്നിട്ടും പഠിക്കേണ്ടതിനെ പഠിച്ചില്ല.
Aren't we, haven't we become foolish? We have learned a lot, but still we haven't learned.
ദൈവവചനം പറയുകയാണ്, ജ്ഞാനി ആകേണ്ടതിന് നീ ഭോഷനായി തീരുക.
The word of God says, in order that you might become wise, become foolish.
കേരളത്തിൽ ഒരു വലിയ സംഭവം നടന്നു. കയറ് വിൽക്കുന്ന ആൾക്കാർ,
a great incident happened in Kerala. Those who were selling the coir,
അവര് എക്സ്പോർട്ട് ചെയ്യുകയായിരുന്നു.
They were exporting it.
അപ്പൊ ഇതിന് ഭാരം കൂട്ടാനായിട്ട് അവരെന്ത് ചെയ്തു? മണല് തിരിച്ച് അതിനകത്ത് കയറ്റി. ഇതിങ്ങനെ പിരിച്ചാണല്ലോ കയറുണ്ടാക്കുന്നത്. അപ്പം ഈ മണലിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കയറിനകത്തോട്ട് മണല് കേറും, അങ്ങനെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിയാൽ ഇഷ്ടംപോലെ കാശ് കിട്ടും. അങ്ങനെ ചെയ്യാൻ തുടങ്ങി.
ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വെയിറ്റ്, ദേ പ്രെഗ്നേറ്റഡ് ദി കോയർ വിത്ത് മഡ് സോ ദാറ്റ് ദ വെയിറ്റ് വുഡ് ഇൻക്രീസ്, വിത്ത് സാൻഡ് സോ ദാറ്റ് ദ വെയിറ്റ് വുഡ് ഇൻക്രീസ്.
അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് യാതൊരു കംപ്ലൈന്റും വരുന്നില്ല. അപ്പൊ ഇവർ കൂട്ടി കൂട്ടി അയച്ചോണ്ടിരുന്നു.
And there was, since there was, it was not found and there was no complaint, they used to increase doing this activity.
അങ്ങനെ കുറച്ച് വർഷങ്ങൾ നടന്നത്രേ.
It happened for so many years.
അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ലെറ്റർ വന്നു, ഇനി നിങ്ങളുടെ കയർ വേണ്ട.
So one day they received a letter that we do not need your coir anymore.
അപ്പൊ എന്താന്ന് ചോദിച്ചു.
So it was asked, why is it so?
നിങ്ങൾ അയച്ചു തരുന്ന സാൻഡിന്റെ ക്വാളിറ്റി കുറഞ്ഞെന്ന്.
It says that the quality of the sand that you have been giving us has reduced.
വളരെ പ്രഷസ് ആയിരിക്കുന്ന ഒരു ഓറ് ആ സാൻഡിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അവരത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ അവർ പറഞ്ഞത് കയറിനി വേണ്ടെന്ന്.
They were actually collecting a very precious ore from this sand, and once that got over, they said that we don't need it anymore.
നമ്മളെ ഏറ്റവും കാതലായതങ്ങ് കൊടുത്തു. അവരെ ഭോഷന്മാരാക്കുകയാണ് എന്ന് വിചാരിച്ച് നാം തന്നെ ഇന്റർനാഷണൽ ഭോഷന്മാരായി തീർന്നു.
We gave them what was of great value, thinking that we were making them foolish, but actually we were becoming foolish.
പ്രിയമുള്ളവരെ, മൂല്യം എവിടെയാണെന്ന് നാം അറിയണം.
Dear brothers, we need to know where the value is.
ആ അറിവ് ഈ പൗലോസിന് ഉണ്ടായിരുന്നു, ഏലീഷയ്ക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പലർക്കും ഉണ്ടായിരുന്നു.
This Paul and Elisha had this knowledge.
അപ്പോൾ ഇനിയും തൊട്ട് വിശ്വാസികളും ശുശ്രൂഷകരും ഈ ദിശയിൽ കർത്താവിന്റെ മൂല്യം, കർത്താവിനെ കുറിച്ചുള്ള ദാഹം, വിശപ്പ് കൂട്ടത്തക്ക വണ്ണമുള്ള ശുശ്രൂഷകളാണ് ചെയ്യേണ്ടത്.
Therefore believers and ministers ought to do such service that would increase the thirst and hunger for the Lord.
ഈ സോങ്സ് ഓഫ് സോളമനകത്ത്, അതായത് ഉത്തമഗീതത്തിനകത്ത് നമ്മൾ അഞ്ചാം അധ്യായം വായിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം കാണാൻ കഴിയും.
If you read Songs of Solomon 5, there is a question put in there.
ആ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒൻപതാം വാക്യം, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ?
It says, what kind of beloved is your beloved?
മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ?
What is the uniqueness of your beloved than others?
ഈ ചോദ്യം ചോദിക്കുവാൻ ഇടയായി തീർന്നത് ആ നിലയിൽ ശുനേമി വർത്തിച്ചതുകൊണ്ടാണ്.
The reason for which that this question was asked was because the Shulamite had
behaved like that. See, ആ ചോദ്യം വരണം. നിന്റെ പ്രിയനെ കുറിച്ച് അറിയുവാൻ നിന്റെ പ്രിയനുമായി ബന്ധമില്ലാത്തവർക്ക് പോലും താല്പര്യം ഉണ്ടാകത്തക്കവണ്ണം നിന്റെ പ്രിയനെ കുറിച്ച് നീ പറയണം.
You need to talk about your beloved even to those who have nothing to do about your beloved.
അവസാനം അവർ നിന്റെ പ്രിയനെ കുറിച്ച് ചോദിക്കും.
At the end they themselves would ask about your beloved.
അങ്ങനെ പ്രിയനെ കുറിച്ച് ചോദിക്കുമ്പോൾ ശുനേമി പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.
When they asked about her beloved, these are the words that Shulamite said.
ആ പത്താം വാക്യം തൊട്ട് നോക്കുകയാണെങ്കിൽ,
if you would start from verse 10,
എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ,
my beloved is dazzling and ruddy,
11ാം വാക്യത്തിൽ അവന്റെ ശിരസ്,
verse 11 is head,
12ാം വാക്യത്തിൽ അവന്റെ കണ്ണ്,
verse 12 is eyes,
13ാം വാക്യത്തിൽ അവന്റെ കവിൾ,
verse 13 his cheeks,
14ാം വാക്യത്തിൽ അവന്റെ കൈകൾ,
verse 14 his hands,
15ാം വാക്യത്തിൽ അവന്റെ തുട,
verse 15 his legs,
16ാം വാക്യത്തിൽ അവന്റെ വായ്,
verse 16 his mouth.
അടിമുടിയൊക്കെ വർണ്ണിച്ചു.
Right from top to bottom he was depicted or sketched.
പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം.
But look at one thing.
അവൾ അവളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല.
She did not say anything about herself.
അതാണ് ആരാധന.
That is worship.
ആരാധനയിൽ നമ്മൾ നല്ലൊരു ശതമാനം സമയം കളയുന്നത് നമ്മെ കുറിച്ച് പറഞ്ഞോണ്ടാ.
In worship we waste a whole lot of time talking about ourselves.
നമ്മൾ എന്തായിരുന്നു?
We talked about who we were.
പിന്നെ ഞങ്ങളെ എല്ലാരെയും കൂട്ടിക്കൊണ്ടുവന്നു.
We say that God brought all of us together.
പിന്നെ കർത്താവിന്റെ ശ്രേഷ്ഠദാസനെയും കൂടെ കൊണ്ടുവന്നു.
Then we said that God even brought the servant of God.
ആരാധനയ.
This is worship.
എന്താ കാര്യം എന്ന് അറിയാവോ?
You know what is the reason?
അവനെ കുറിച്ച് ചോദിച്ചാ പറയാൻ അധികമൊന്നും കയ്യിലില്ല.
If we were to be asked about him, we don't have much about
it. എവിടെ പോകേണ്ടവരായിരുന്നു ഞങ്ങൾ അതും പറയും.
We say that, where is it that we had to be, we had to go?
പിന്നെ എങ്ങനെ അവൻ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയും.
We even say about how he has saved us.
അവനെ കുറിച്ച് പറയുന്നില്ല.
But we don't talk about him.
ശുനേമിയോട് ചോദിച്ചു.
When Shulamite was asked,
അവനെ അവൻ തന്നതുപോലും പറഞ്ഞില്ല, അവൻ ആരാണെന്ന് പറഞ്ഞു.
She just said who he is.
പ്രിയുള്ളവരെ, നന്ദി വേറെ, ആരാധന വേറെ, സ്തോത്രം വേറെ, പ്രാർത്ഥന വേറെ.
Brothers, thanksgiving is different, worship is different, praise is different.
അതിനെ തിരിച്ചറിയുവാൻ നമ്മൾ അല്പസമയം ചെലവഴിക്കണം. ഇപ്പൊ പറയാൻ പറ്റുകയല്ല.
We need to differentiate it and we need to spend much time
on it. പറയുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിച്ചവനെ തന്നെ കിട്ടണം. അവിടെ കയറി ശുനേമി, അതെ ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ പോയപ്പോ അങ്ങനെ പോയപ്പോ എന്ന് പറഞ്ഞാൽ ഈ ചോദിച്ചവൻ എന്നാ പറയും? അതൊക്കെ ഞങ്ങൾക്കറിയാം. നീ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയേണ്ടത് നിന്റെ പ്രിയൻ, മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത്തുള്ളൂ. ആ ചോദ്യത്തിൽ അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കണം.
The question that was asked ought to be answered who the person was, and we shouldn't beat around the bush.
എന്റെ വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കണം.
Listen to my words very closely.
ഇസഹാക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
There was a question Isaac asked.
വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്.
He said that there is the wood, there is the fire, and there is the knife.
യാഗത്തിനുള്ള കുഞ്ഞാട് എവിടെ?
Where is the lamb for the sacrifice?
വാസ്തവത്തിൽ നമ്മൾ കൂടി വരുമ്പം എല്ലാം ഉണ്ട്. യേശുക്രിസ്തു ഇല്ല, നമ്മുടെ കൊച്ചു ബാലന്മാരും ബാലികളും അല്ലെങ്കിൽ യാഗവസ്തുവിന് വേണ്ടി കൊതിക്കുന്നവർ പലപ്പോഴും പിതാക്കന്മാരോട് ചോദിക്കുന്ന ഒരു നെഗറ്റീവ് ചോദ്യമായിട്ട് ഈ ചോദ്യത്തിനെ എടുക്കാൻ പറ്റും. എങ്ങനാ? അപ്പ കുഞ്ഞാടെവിടെ? ആരാധനയിൽ കുഞ്ഞാടെവിടെ?
When we come to worship the Lord, it so happens that we have everything, but actually we don't have the sacrificial lamb.
ഇതിനിടയിൽ വേറൊരു ഒരു ഛായയിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവം ഉണ്ട്. 1 Samuel 17:55 എടുത്തെ.
In 1 Samuel 17:55 we find a similar
1 Samuel 17:55. ആ ഷൗല് ദാവീദ് ഇങ്ങനെ ഫിലിസ്തീനെ നേരെ ഓടുന്നത് കാണുകയാണ്.
Saul saw David running after the Philistines.
ആ ഇത് യേശുക്രിസ്തു അല്ല, യേശുക്രിസ്തുവിന്റെ അല്ല പിതാവിനെ കുറിച്ച് പറയുക അല്ലേ. ദാവീദ് പുത്രനെ കുറിച്ചല്ല വിനുദ്വാ, ദാവീദിനെ കുറിച്ച് പറയുക. ദാവീദിന്റെ ഒരു ഓട്ടം, ഗോലിയാത്തിനെതിരെയുള്ള ഓട്ടം.
This has been talked about his running after Goliath.
അപ്പോൾ ഈ ദാവീദ് ഓടുന്നതിന്റെ വേറൊരു നിഴലിലാണ് യേശു ക്രിസ്തു ഗോലിയാത്തായിരിക്കുന്ന പിശാചിനെതിരെ ഓടിയത്.
The Lord Jesus Christ went after Satan, and it is a shadow of what happened. It is the actual image of what happened as a shadow in terms of Goliath and David.
ആ ഓട്ടം കണ്ടപ്പം ശൗല് ഒരു ചോദ്യം ചോദിച്ചു.
When Saul saw that running, he asked a question.
അടുത്ത വാക്യം, ഈ ബാല്യക്കാരൻ ആരുടെ മകൻ?
He says that this person is
55 vaiche ee balyakaran aarude magan enna chodichathina abner rajave tirumeni aanu naan arinnilla ile 1 Samuel 15:55 അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുവാൻ അബ്നേറിന്റെ കയ്യിൽ എന്തില്ല? ഈ ബാലനെ കുറിച്ച് പറയാനായിട്ട് അവന്റെ കയ്യിൽ ഇൻഫോർമേഷൻ ഇല്ല.
Abner didn't have information to talk about this person.
ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ, ഇന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആ അറിവ്, ബുദ്ധിയുടെ അറിവല്ല, രുചിച്ചതിന്റെ ഇൻഫോർമേഷൻ നമുക്കില്ലാത്തുള്ള മുഖാന്തരം, ഭക്ഷിച്ച് ആരാധിക്കാൻ കഴിയാത്ത മുഖാന്തരം പലരും ചോദിക്കുക. ഇസ്ഹാക്ക് ചോദിക്കുന്നു, കുഞ്ഞാണെവിടെ? അടുത്താളെ ചോദിക്കുന്നു, ഈ ദാവീദ് ആരാണ്? പറയാൻ ഉത്തരമില്ലാതെ നാം മറ്റ് പല കഥകളും പറയുക.
Today we don't have the experiential knowledge of the Lord Jesus Christ. We might have an intellectual knowledge, as we find that the Isaac is asking, where is the sacrificial lamb? Abner doesn't have information about David. So is our case.
ദുബായിലെ ദൈവജനം പഠിപ്പിച്ചു കഴിഞ്ഞ ഞാൻ പോരുന്ന സമയത്ത്,
while I was after I had taught the word of God in Dubai and as I was returning,
പലരും വന്നു പറഞ്ഞു ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് സ്നേഹം വർദ്ധിച്ചിരിക്കുന്നു.
Many said that our love towards the Lord has increased.
18:1 വായിച്ചേ.
Verse 18, chapter 18 and verse 1.
അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു.
Now it came about when he had finished speaking to Saul that the soul of Jonathan was knit to the soul of David.
See, ആരാ സംസാരിച്ചേ?
Who was it that spoke?
ദാവീദാ സംസാരിച്ചു.
It was David who had spoke.
യേശുക്രിസ്തു സംസാരിക്കണം. ശുശ്രൂഷകളിൽ ക്രിസ്തു സംസാരിക്കാൻ അനുവദിക്കണം.
In the messages you need to allow the Lord Jesus Christ to speak.
അങ്ങനെ സംസാരിക്കാൻ അനുവദിച്ചാൽ.
When if you would allow Jesus Christ to speak.
ഓ സഭയിലെ യോനാഥാന്മാരുടെ മനസ്സ് പറ്റിച്ചേരുവാൻ ഇടയായിത്തീരും.
Then Jonathan's in the assemblies would knit to Christ.
താഴെ എഴുതിയിരിക്കുന്ന യോനാഥാൻ അവനെ സ്വന്ത പ്രാണനെ പോലെ സ്നേഹിച്ചു.
It says that Jonathan loved him as himself.
അട്ടെ, ശൗല് ദാവീദിൽ ആകർഷിക്കപ്പെട്ടു.
Was Saul attracted to David?
എന്തു പറയുന്നു?
What do you say?
തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, ശൗൽ അന്ന് അവനെ ചേർത്ത് കൊണ്ടു അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ, പിന്നെ നീ പോകണ്ട, നീ ഇവിടെ നിന്നാ മതി, ഒരു മോനെ പോലെ ശൗൽ അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു.
സോൾ ഇൻവൈറ്റഡ് ദേവിഡ് ഇൻടു ഹിസ് ഹോം ആൻഡ് ഇൻടു ഹിസ് ഹാർട്ട്.
പിന്നെന്തോ പ്രശ്നം സംഭവിച്ചേ.
ദെൻ വാട്ട് വാസ് ദ പ്രോബ്ലം?
കുറച്ച് കഴിഞ്ഞപ്പം,
ആഫ്റ്റർ സം ടൈം,
18:9,
chapter 18 and verse 9,
ചിലർ ദാവീദിനെ പാടി പ്രശംസിച്ചു.
Some of them praised David through songs.
അന്നേരം 9-ാം വാക്യത്തിൽ പറയുകയാണ്.
Then it is said in verse 9.
വായിച്ചാട്ടെ.
And Saul looked at David with suspicion.
അന്നു മുതൽ.
From that day onwards.
See, ക്രിസ്തുവിന് മഹത്വം കിട്ടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ദാവീദിന് മഹത്വം കിട്ടുന്ന കാര്യത്തിൽ ശൗലിന് താല്പര്യമില്ല.
Saul was not interested when David was praised.
വാസ്തവത്തിൽ ആ ലക്ഷ്യത്തോട് കൂടെ, ആ ലക്ഷ്യം സാധിക്കുവാൻ വേണ്ടിയാണോ നാം പലതും ചെയ്യുന്നത്?
Is it for that objective that we do something?
See, നമ്മൾ തുടക്കത്തിലും അവസാനം പറയും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
At the end and in the beginning we say, may the name of the Lord be glorified.
പക്ഷെ നാം ഇടയ്ക്ക് ചെയ്യുന്നത് മുഴുവനും ആരുടെ മഹത്വത്തിന് വേണ്ടിയാണ്.
But what we did in between, for whose glory was it?
ഒരു പ്രസംഗം കഴിഞ്ഞ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക്,
after we preach and then we sit,
നമ്മുടെ ചിന്താകുലം എന്തുവാ?
What do we think?
എങ്ങനെ ഉണ്ടായിരുന്നു? ആരാ ഞാൻ?
We say, how was it?
ഇന്ന് ബ്രദറിന്റെ ട്രാൻസ്ലേഷൻ ഒട്ടും ഒത്തില്ലെന്ന് ഇരിക്കട്ടെ.
ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ് മൈ
ഇരിക്കട്ടെ. ഐ മീൻ എക്സാമ്പിൾ.
ഫോർ എക്സാമ്പിൾ
തിങ്ക് ദാറ്റ്
ദ ട്രാൻസ്ലേഷൻ വാസ് ഇൻ ഗുഡ്.
അപ്പൊ ബ്രദർ പോയി ഇരിക്കുമ്പോ,
സോ ദെൻ വെൻ ഐ വുഡ് സിറ്റ്,
ബ്രദറിന് വളരെ സങ്കടമായിരിക്കും.
ഐ വുഡ് ഫീൽ വെരി സോറോഫുൾ.
ബ്രദർ എന്തോ പറയും?
What would I say?
Oh, എന്റെ ദൈവമേ, ഒട്ടും ശരിയായില്ല.
I would say, oh God, it has not been good.
എന്റെ ഇമേജ് എല്ലാം പോയി.
All my image is destroyed.
ജിബു എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ,
a singer called by the name Jibu,
പാടി തന്റെ പാട്ടൊന്നും ശരിയായില്ല.
He sang and his song didn't well.
പോയി വളരെ ദുഃഖിച്ചു.
He went home and he was very very sad.
ദൈവം അവനോട് ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയാ ദുഃഖിക്കുന്നത്?
God asked him, why is it that you are sorrowful?
നിന്നെക്കുറിച്ചല്ലയോ സങ്കടപ്പെടുന്നത്?
Aren't you worrying about yourself?
പ്രിയമുള്ളവരെ, ഞാൻ ആ കാര്യം നിങ്ങളെ അങ്ങ് വിടുക, നിങ്ങൾക്ക് അങ്ങ് വിട്ടുതരിക.
I am leaving that matter to you.
ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ, നാം ഇരുന്നിട്ട് ധ്യാനിക്കുന്നത് എന്താണെന്നറിയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു?
After a prayer, after a message, what is it that we think? We think about how it was.
ആരാ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നറിയാമോ?
You know who is our greatest enemy?
ദോ നമ്മൾ തന്നെയാ.
It is we ourselves.
ഷൗലിനെ ശരിക്കും ആരാ തോൽപ്പിച്ചെന്നറിയാമോ?
You know who defeated Saul in reality?
ഷൗലിന്റെ കസാര മാറ്റിയത് ആരാ?
Who removed his chair? Saul himself.
ദാവീദിനെ കൊന്നിട്ട് വല്ല കാര്യമുണ്ടോ?
Was there any use of killing David?
ദാവീദിനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ?
Would anybody have defeated David?
ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല.
Nobody could.
പക്ഷെ ദാവീദ് ദാവീദിനെ തോൽപ്പിച്ചോ?
But did David defeat himself?
സഭയെക്കുറിച്ച് കർത്താവ് എന്തോ പറഞ്ഞു?
What did God say about the church?
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല.
He said that the gates of hate cannot defeat it.
എന്നാൽ നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ വിളക്ക്, നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റിക്കളയും. നീ നിനക്ക് അതായത് പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല, പക്ഷെ നിന്റെ കാര്യം പറയാൻ പറ്റിയ.
But if you don't order your life, I will remove your lampstand.
മനസ്സിലാകുന്നുണ്ടോ?
Do you understand it?
പ്രിയമുള്ളവരെ,
dear brothers,
ദൈവത്തോട് ദൈവത്തെ ചോദിക്കുന്നില്ല, അതൊരു കുറ്റം.
We don't ask God.
മറിച്ച് നാം ചോദിക്കാത്ത രണ്ടാമത്, ദൈവമേ എന്നിൽ നിന്നും എന്നെ രക്ഷിക്കണമേ.
And then we need to ask that God help me from me.
Save me from me. യേശുക്രിസ്തു രക്ഷിപ്പാനായി വന്നപ്പം എന്റെ ജഡം, പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം എന്റേതാ, എന്നിൽ നിന്നും എന്നെ രക്ഷിക്കുവാനും കൂടി അല്ലയോ അവൻ വന്നത്.
When the Lord Jesus Christ came to save me, he came to save my flesh.
എന്നിട്ട് ഞാൻ, നമ്മൾ ഈ നിത്യജീവൻ നിത്യജീവൻ നേടി എന്ന് പറയും, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിത്യജീവൻ എന്ന് വെച്ചാൽ എന്തുവാ?
We always say that we have received eternal life. May I ask you a question? What is eternal life?
Jesus Christ. അതാണോ നമ്മൾ നിത്യവൻ കിട്ടൂ എന്ന് പറയുമ്പോഴും നിത്യവൻ കിട്ടി എന്ന് പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതാണോ?
That is what do we mean when we say we received and we will receive.
ബ്രദറെ, തിയോളജിക്കലി യേശുക്രിസ്തുവാ.
Theologically it is the Lord Jesus.
ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ രണ്ട് അത്യാവശ്യം ഒന്ന് വായിക്കണം.
1 John 1 and 2.
First John chapter 1 verse 2. ഞങ്ങൾ കൈ, ഇങ്ങോട്ട് നോക്കി, ഞങ്ങൾ കൈ തൊട്ടതുമായ ജീവന്റെ വചനം അതാരാ? തൊടാൻ സാധിക്കുന്ന ജീവന്റെ വചനം ഏതാ? അപ്പോൾ ആ ജീവൻ ആരാ? യേശു ക്രിസ്തു. പിന്നെ മുമ്പോട്ട് വായിച്ചാട്ടെ, ജീവൻ പ്രത്യക്ഷമായി അതാരാ? യേശു ക്രിസ്തു. പിന്നെ വായിച്ചാട്ടെ, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും കാണാൻ സാധിച്ചു. ആ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ ആരാ?
യേശുക്രിസ്തു. Here we find that our hands handled concerning the word of life, and the life was manifested. We have seen and bear witness and proclaim to you the eternal life which was with the Father,
പിതാവിനോട് കൂടെ ഇരുന്ന നിത്യജീവൻ.
The one who was with the Father, which is eternal life, who is none other than the Lord Jesus Christ.
അപ്പോൾ നിത്യജീവൻ കിട്ടൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ കിട്ടൂ എന്നാ പറയേണ്ടേ?
Therefore when we say that we will receive eternal life, what do we mean? Who do we receive?
ദൈവത്തെ വേണോന്നാ ചോദിക്കുന്നത്.
It means that do we need the Lord Jesus Christ?
എനിക്കൊരു സംശയം, നരകത്തിൽ നിത്യജീവൻ ഉണ്ടോ?
I've got a doubt. Is there eternal life in hell?
നരകത്തിൽ പുഴുവിന് പോലും നിത്യജീവൻ ഉണ്ടെന്ന് തോന്നും.
It might seem like even the worms have got eternal life in hell.
അതെന്താ?
Why is it so?
കെടാത്ത തീയും ചാകാത്ത പുഴുവും.
Because there is fire that doesn't end, and there are worms that doesn't die.
അവരും നിത്യമായി ജീവിക്കില്ലേ?
Wouldn't they also live eternally?
അപ്പോൾ ദൈവവചനം പറയുന്നു നിത്യജീവൻ നിത്യമായി ജീവിക്കുന്നതിനെ കുറിച്ചല്ല, കാരണം നരകത്തിലും ആരും ചാകാൻ പോകുന്നില്ല, നിത്യമായി നരകത്തിൽ കിടക്കാൻ പോവാ.
But the word of God doesn't mean living throughout eternity when it talks about eternal life.
വളരെ വളരെ ഒരു പ്രത്യേക നിലയിൽ ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്, യോഹന്നാൻ 5:39.
The Gospel according to John, chapter 5 and verse
39. എല്ലാരും ഒന്ന് എടുത്തോട്ടെ. ഈ പേജിന്റെ ശബ്ദം കേൾക്കാവോ? ആ ശബ്ദം കുറഞ്ഞു. എടുത്തു. ആ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. ആരാ സംസാരിക്കുന്നേ?
ഹൂ ഈസ് സേയിങ് ദിസ്?
യേശു ക്രിസ്തു അല്ലെങ്കിൽ നിത്യജീവനാ സംസാരിക്കുന്നത് അല്ലേ?
നിത്യജീവൻ
സംസാരിക്കുകയാണ് നിത്യജീവനെ കുറിച്ച്.
ഇറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. പെർസി ടോക്കിംഗ് അബൌട്ട് ഇറ്റേണൽ ലൈഫ്.
ആ മുമ്പോട്ട് വായിച്ചോട്ടെ. ഒന്നുകൂടെ വായിക്കണം, അതെ ഞാൻ വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അത് പറഞ്ഞു വായിച്ചില്ലല്ലോ, വായിച്ചോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു.
Here we find that you search the scriptures because you think that in them you have eternal life, and it is these that bear witness of me.
അതായത് എന്റെ ഭാഷയിൽ പറയാം, ഒരു നാടക ഭാഷയിൽ.
If I would say it in my language, in a dramatical language,
ഒരാള് നിത്യവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കാനാണ്.
There was a person inquiring or seeking eternal life from this. So the Lord Jesus Christ comes near and says, what is it that you are seeking? Sir, I was seeking for eternal life. Look at me. The person that you are seeking for is me.
എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ എന്ന് തൊട്ട് താഴെ പറയുക.
You don't have a mind to come towards me.
അങ്ങോട്ട് പറയുന്നത് എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല.
Yet you don't have a mind to come to me to receive eternal life.
46 ലും അതേ അർത്ഥം പറയുന്നുണ്ട്.
In 46 you find the same meaning.
നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
If you would have believed Moses, you would believe me, for he wrote of me.
മോശ വിശ്വസ്തൻ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയാവോ?
You know why is it said that Moses was faithful?
മോശ എഴുതിയത് വായിക്കാമെങ്കിൽ മോശയെക്കുറിച്ച് കിട്ടുന്നതിനേക്കാട്ടിലും അധികം മോശ ആരെ കുറിച്ച് എഴുതിയോ അവനെ കുറിച്ച് കിട്ടും.
If you were to read the writings of Moses, you would find more of less of Moses than of one who he wrote about.
എന്നാൽ നമ്മുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മളിലാണ് അവൻ കൂടുതൽ ജനം കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്, ക്രിസ്തുവിൽ ആകർഷിക്കപ്പെടുന്നതിനെക്കാട്ടിലും.
But when we preach, people get attracted to us, then they get attracted to Christ.
അതായത് ഞാൻ പറയുന്നത് അബ്സാലോമിന്റെ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്.
I would say that we are doing the thing of Absalom.
അബ്സാലോം എന്തോ ചെയ്തേ?
What did he do?
ആ പടിവാതക്ക വരുന്നവരെയൊക്കെ ചെന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവരുടെ വിശേഷമൊക്കെ ചോദിക്കും.
Those who were coming to the city gate, he used to hug them and he used to inquire about them.
നമ്മൾ 2 Samuel 15 വായിക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന കാര്യം, അങ്ങനെ അവൻ ഇസ്രായേൽ മക്കളുടെ മനസ്സിനെ കവർന്നെടുത്തു കളഞ്ഞു.
It says that if you were to read that portion, it says that thus he coveted the heart of the Israelites.
ഇന്ന് ശുശ്രൂഷകർ വിശ്വാസികളുടെ ഹൃദയം കവർന്നെടുക്കുന്നുണ്ടോ?
Today the preachers, have they really coveted the children of God to them?
ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന.
I believe that it happens so.
അതാണ് ലക്ഷ്യമെന്നും ഞാൻ ഭയപ്പെടുന്നു.
I fear that is indeed the objective.
എന്നെ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.
We need to pray, Lord, save me from me.
ഒരു ചോദ്യം ചോദിച്ചോട്ടെ.
May I ask you a question?
എസ്തറിന്റെ പുസ്തകത്തിൽ കന്യകമാരെ കളക്ട് ചെയ്തുകൊണ്ട് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്?
In the book of Esther, all the virgins were gathered together, and who were they handed over to?
എന്തോ ആ ആരാ അന്തപുര വിചാരകൻ? ഒരു ഉത്തരം കിട്ടി.
ഈനാക്ക്.
പേരെന്തുവായിരുന്നു ഷണ്ണന്റെ?
വാസ് ദ നെയിം ഓഫ് ദി ഈനാക്ക്.
ആ അത് പോട്ടെ, അത് പിന്നെ മനസ്സിലാക്കാൻ ചില പ്രയാസമായിരിക്കും. ഹെഗായി.
ഹെഗായി.
ഹെഗായിയുടെ കയ്യിൽ എന്തുകൊണ്ട് ഏൽപ്പിച്ചേ?
വൈ വാസ് ഇറ്റ് ഹാൻഡഡ് ഓവർ ടു ഹെഗായി?
ഷണ്ണനായതുകൊണ്ടാ.
ബിക്കോസ് ഹി വാസ് ഇൻ ഈനാക്ക്.
ഷണ്ണ കയ്യിൽ എന്തിനാ ഏൽപ്പിച്ചേ?
Why was it given to Enoch?
ഒരു ഷണ്ണൻ ഒരിക്കലും സ്ത്രീകളെ തന്നിലേക്ക് ആകർഷിക്കുകയില്ല.
Because an Enoch would not attract women to himself.
അവൻ ആരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും?
Who would he talk about?
രാജാവിനെ കുറിച്ച്.
He would talk about the king.
രാജാവ് എങ്ങനെയുള്ളവൻ എന്ന് ഈ മണവാട്ടികളുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ദാസൻ ചെയ്തതുപോലെ, റിബേക്കയുടെ ഹൃദയത്തിലേക്ക് എന്ന പോലെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും.
He would feed about the king and give a good sketch about him to these virgins.
ഈ പെൺകുട്ടികൾ വലിയ താല്പര്യത്തോടു കൂടി ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ വന്നത്.
These virgins would not have come with a lot of desire.
എന്നാൽ അട്ടെ, എത്ര നാളാ ഇവർക്ക് ഒരുക്കാൻ കൊടുത്തിരിക്കുന്ന സമയം?
ഹൗ മച്ച് ടൈം were it given for their preparation?
സഹോദരിമാര് പറയട്ടെ, ബ്യൂട്ടി പാർലർ എത്ര ദിവസം? എന്തോ 1 ഇയർ.
Is it 1 year?
6 months.
6 months.
കല്യാണത്തിന് 6 months ഒരുങ്ങിയിട്ടുണ്ടോ?
Have you got yourself ready, prepared for 6 months?
വേറെ ഏതെങ്കിലും ഓപ്ഷൻ? ഒരു തരം.
Any other option?
ആറാറ് മാസം, അതായത് 12 months അവർ ഒരുങ്ങി.
It means that 12 months they were preparing themselves.
ഒരുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ രാജാവിനോടുള്ള ഒരു ഭാര്യയുടെ സ്നേഹത്തിലേക്ക് അവൾ വളർന്നു വരണം.
It means that they need to grow into a relationship with the king.
ആ ഹൃദയത്തിൽ അവനെ ഭർത്താവും കർത്താവുമായി കാണുവാൻ ഇവൾക്ക് സാധിക്കണം.
They need to in their heart come to such a stage that they need to consider him as their husband.
അവനെ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവനെ ചെന്ന് കാണും മുമ്പേ ഇവർ അറിഞ്ഞിരിക്കണം.
They need to know his likes and dislikes even as they meet him.
അവർ ഒരുങ്ങുമ്പോൾ, ശ്രദ്ധിക്കണേ, അവർ ഒരുങ്ങുമ്പോൾ അവനെ ധ്യാനിച്ചുകൊണ്ട് ഒരുങ്ങണം.
Even as they prepare, they need to meditate or contemplate him.
ആ ലിങ്ക് മനസ്സിലാവുന്നുണ്ടോ?
Do you get the link?
ഞാൻ പറയാം. സഹോദരി കറി ഉണ്ടാക്കുമ്പോ,
when the sisters make curry,
ചിലപ്പോ എരി കൂടുതലായിരിക്കും അല്ലെ ഉപ്പ് കുറവായിരിക്കും.
Sometimes the salt would be a little more or there would be some other changes.
Okay. അപ്പം നമ്മൾ ചോദിക്കും, എന്താ സിസ്റ്ററെ എരി തീരെ കുറവ്?
Then we would ask sister, why is it that there is some
എരി തീരെ കുറവ്? Why the spices less?
Why the spices less?
പ്രധാന കിച്ചനുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പം പറയും, ഇവിടുത്തെ അച്ചായൻ അങ്ങനെ ഇഷ്ടം.
Then they would say that the husband here likes it.
അതായത് കിച്ചണിൽ സഹോദരി കുക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതുണ്ടാക്കുന്നത്.
When sisters make something in the kitchen, if it were for the children, they would have their likes even as they make it.
ഞാൻ ദൂരെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ വീട്ടിൽ വിളിച്ചു ചോദിക്കും എന്തോ ഉണ്ടാക്കിയെന്ന്. ഓ, ആർക്ക് വേണ്ടിയാന്ന് പറയും.
When I go to camp, I used to call back to my home and ask, what is it that you have made? And they would say, for home.
എന്താ കാര്യം? ആര് കഴിക്കണമോ ആ വ്യക്തി അവിടെ ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ താല്പര്യം. തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്, മിക്കവാറും വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഭാര്യമാർ, പ്രത്യേകിച്ച് അമ്മമാർ, എന്ത് ചെയ്യും? ആ കറി തീരെ മോശമാക്കും അന്നത്തെ ദിവസം.
If the husbands are out of the house, then the sisters would not prepare any curry well.
ഞാൻ പറയുന്നത്, നാം ഒരുങ്ങുമ്പോൾ, വിശുദ്ധ ജീവിതം ജീവിക്കുമ്പോൾ, മണവാളന് വേണ്ടി, അത് ശ്രദ്ധിക്കണം, മണവാളന് വേണ്ടിയാണോ വിശുദ്ധ ജീവിതം ജീവിക്കുന്നത്?
When we live a spiritual Christian life, are we really living for the bridegroom?
വിശുദ്ധ ജീവിതം പലപ്പോഴും നാം ജീവിക്കുന്നത് ദൈവം അടിക്കാതിരിക്കാനല്ലേ?
Don't we live a holy life so that the Lord might not punish us?
അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കാനല്ലേ?
Or maybe is it so that we might be blessed?
അല്ലെങ്കിൽ തന്നെത്താൻ അലങ്കരിക്കുന്ന അഹങ്കാരത്തിനായി, എനിക്ക് വിശുദ്ധനാകണം എന്നുള്ളതിന് വേണ്ടിയല്ലേ?
Is it for the fact that we need to boast that we are a holy person?
ഞാൻ പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ ലിങ്കിങ് ഉണ്ടായിരിക്കണം. നമ്മുടെ അച്ചായന് ഇഷ്ടമുള്ള നമ്മുടെ മണവാളന് വേണ്ടി തന്നെത്താൻ ഒരുക്കിയ. വെളിപ്പാട് പുസ്തകം വായിക്കാമെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, മണവാളന് വേണ്ടി തന്നെത്താൻ ഒരുക്കിയ മണവാട്ടിയെ പോലെ.
In as we read in Revelation, the bride who was preparing for the bridegroom.
അപ്പോൾ ഈ നിലയിൽ നാം വിശ്വാസികൾക്ക് കർത്താവിനെ കൊടുക്കണം. ആ കർത്താവിനെ കൊടുത്ത് അവസാനമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എസ്തേർ ഒരുക്കപ്പെട്ടതുപോലെ മണവാട്ടി മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ അവൾ നിൽക്കും. ഇതാണ് ശുശ്രൂഷയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടു കൂടെ ഞാൻ ആ ലക്ഷ്യം പഠിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. ഈ ലക്ഷ്യത്തോടു കൂടെ നാം ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണ് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്.
The primary objective of any ministry is that we might prepare the hearts and soul and body of every individual to such a way that they are ready to meet their husband or the bridegroom.
എല്ലാ ഉപദേശങ്ങളും ദൈവവചനത്തിലെ എല്ലാ ഉപദേശങ്ങളും കർത്താവിനെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്.
Every doctrine in the scripture has its link or it is linked with the Lord Jesus Christ.
ഉപദേശത്തിന് വേണ്ടിയല്ല കർത്താവ്, കർത്താവിന് വേണ്ടിയാണ് ഉപദേശങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത്.
The Lord Jesus Christ is not for the doctrine but the doctrines are for the Lord Jesus Christ.
നാം പലപ്പോഴും ഉപദേശത്തിനെയാണ് ഉയർത്തുന്നത്, എന്നാൽ ഉപദേശം ഉയർത്തുന്നവനെ അല്ല നാം ഉയർത്തുന്നത്.
Sometimes we lift the doctrines but we don't lift the Lord Jesus Christ who has been lifted by the doctrines.
ഉപദേശത്തിനെ ഉയർത്തിയാൽ അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
If you were to raise or lift the doctrines it wouldn't stay for a long time.
അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉപദേശത്തിൽ നിന്ന് പുറകോട്ട് മാറുന്നത്.
That is why sometimes we back off from the doctrine these days.
എന്നാൽ ഉപദേശം ആരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നുവോ അത് നമുക്ക് മനസ്സിലായാൽ ഉപദേശം ആനങ്ങത്തില്ല.
But if we were to understand the one the doctrine has lifted then we would be strong and stable.
ന്യായപ്രമാണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? നമ്മളെ ക്രിസ്തുവോളം എത്തിക്കുക.
I said last time one of the objective of the law was to take us to the Lord Jesus Christ.
രണ്ടാമത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം തന്നത്.
The second objective for which the law was given is that to make us understand that it is incapable of us or not possible from our side.
നീ മൂന്നാമത്തെ ശ്രദ്ധിക്കണം.
And what about the third objective?
മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ന്യായപ്രമാണം ചെയ്യുന്നു.
The law does three things together.
അത് ദൈവത്തിന്റെ മനസ്സിനെ വെളിപ്പെടുത്തുന്നു.
It reveals the mind of the Lord.
അത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു.
It reveals the glory of the Lord.
വെളിപ്പെടുത്തിയ മഹത്വത്തെ സംരക്ഷിക്കുവാൻ നമ്മളോട് പറയുന്നു.
It tells us to protect the revealed glory.
ഒന്നുകൂടെ പറയാം, മനസ്സിനെ വെളിപ്പെടുത്തുന്നു.
It strengthens the mind. No. It reveals the mind of God.
ദൈവത്തിന്റെ മനസ്സ്. രണ്ടാമത് മഹത്വം വെളിപ്പെടുത്തുന്നു.
It reveals the glory of God.
വെളിപ്പെടുത്തിയ മഹത്വത്തെ സംരക്ഷിക്കുവാൻ പഠിപ്പിക്കുന്നു.
It tells us to protect the glory that is already revealed.
അത് എങ്ങനെയാണെന്ന് പറയാം.
I will say how it is.
ഒന്നാമത്തെ കൽപ്പന എന്താണ്?
What is the first commandment?
ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്.
There shouldn't be any other God other than me.
ദൈവത്തിന്റെ മനസ്സ് കിട്ടിയോ?
Did you get the mind of God?
കിട്ടിയോ?
Did you get it?
ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന്റെ മനസ്സാണ്.
There shouldn't be anybody other than me as your God.
That's God's mind.
That's the mind of God.
രണ്ടാമത് അത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു.
Number two, it reveals the glory of God.
ഞാനല്ലാതെ മറ്റൊരു ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല എന്ന മഹത്വം അവിടെ വെളിപ്പെടുകയാണ്.
There should not be anybody like me. It reveals the glory of God.
മൂന്നാമത് വെളിപ്പെടുത്തിയ മഹത്വത്തെ ഞാൻ സംരക്ഷിക്കാൻ പറയാ, ഉണ്ടാകരുത്, നീ സൂക്ഷിച്ചോണം, നിന്റെ ഹൃദയത്തിൽ എന്നെ പോലെ നീ ഒന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. സീ, വെളിപ്പെടുത്തിയതിനെ സംരക്ഷിക്കുന്നത് കണ്ടോ?
Number 3, we need to protect the glory that is revealed. We need to conduct ourselves in such a way that he gets glory.
രണ്ടാമത്തെ കൽപ്പന എന്താ?
What is the second commandment?
നീലേ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കിയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്.
That you should not make an idol of anything that is in heaven or in earth or even under the earth and worship it.
The mind of God. ദൈവത്തിന്റെ മനസ്സ്.
Again, the mind of God.
അവനെ പോലെ ഉണ്ടാക്കുവാൻ ആർക്കും സാധിക്കാത്തവണ്ണം അവൻ യുണീക്ക് ആണെന്നുള്ള മഹത്വം വെളിപ്പെട്ടു.
It is revealed in such a way that nobody can make God as he is.
മൂന്നാമത് അതിനെ സംരക്ഷിക്കാൻ പറയാണ്, ഉണ്ടാക്കരുത്.
നമ്പർ 3, ഇറ്റ് നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ്. യു ഷുഡ്ന്റ് മേക്ക് ഇറ്റ്.
സീ, ആ ഉപദേശത്തിന്റെ കേന്ദ്ര ബിന്ദു ദൈവമാണ്.
The center point of that doctrine is the Lord himself.
ഇനി പുതിയ നിയമത്തിലെ ഒരു കൽപ്പനയിലേക്ക് ഞാൻ വരികയാണ്, ഒരു ഉപദേശത്തിലേക്ക് ഞാൻ വരികയാണ്.
Now let us come to one of the doctrines in the New Testament.
എത്ര സഹോദരിമാർ തല മൂടുന്നത് ഹൃദയത്തിൽ ന്യായമായും അംഗീകരിച്ചിരിക്കുന്നു.
How many sisters has accepted head covering as thing as that is right?
As genuine, as needy.
As needy.
Okay. ദൈവനും പഠിപ്പിക്കുന്നു, പൗലോസ് പറഞ്ഞിരിക്കുന്നു, ബ്രദർഗാരത് അത് വളരെ നിർബന്ധം പഠിക്കുന്നു, ഞങ്ങൾ ഇട്ടേക്കാം.
The word of God teaches it, Paul talks about it, the believers,
brethren believers
emphasize it, so let us do it.
എന്നാൽ അങ്ങനെ തന്നെ വേണം, അങ്ങനെ വേണ്ടത് എന്ന് എത്ര സഹോദരിമാർ വിശ്വസിക്കുന്നു.
But how many of the sisters believe that ought to be like that?
അത് സഹോദരിമാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരാം.
I will give you a proof for the fact that the sisters don't believe so.
കാരണം പലപ്പോഴും മിക്ക ഭവനങ്ങളിലും പ്രാർത്ഥന, അതായത് ഇപ്പം ഭക്ഷിക്കുന്ന സമയത്ത് ഊണുമേശയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കവർ ചെയ്യാറില്ല.
Because many of the times during the prayer that we offer during the meal time, the sisters don't cover their head.
ഇനി ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മറ്റ് എബ്രോഡ് ആയിരിക്കുന്ന 99% സ്ഥലങ്ങളിലും ഹെഡ് കവറിംഗ് ഇല്ല.
If you were to leave this place and look at things that happen abroad, around 99% the head covering is not existing.
ഞാൻ സഹോദരിമാർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സഹോദരിമാർ എന്നല്ല, സഹോദരിമാർ പൊതുവെ, ജനറലി ഇൻ ദ വേൾഡ് നമ്മൾ നോക്കുമ്പോൾ ഈ ബ്രദറൻ മലയാളികളല്ലാതെ ബാക്കി ആരും ഇതിനെ വേണ്ടതുപോലെ ചെയ്യുന്നില്ല.
When I emphasize sisters, I mean I would want to generalize that statement. Generally people don't do it.
Aneka sahodarimar ennodu vanna idu padipichina shesham padichittundu brothere njangalum vaasathi anganeke vicharichirikkayirunnu ippozha manasilayathu.
Many of the sisters have come to me after it has been taught that we also thought it to be so.
Namukku nokkam 1 Corinthians 11 adhyayam.
1 Corinthians chapter 11.
Idu dharikkano vendayo nalla nammal nokkan povune.
We are not trying to find out whether we need to put it or not.
ഇത് ധരിക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിച്ചതെന്ന് പറയാൻ പോകുന്നു.
We are going to see what God desires when this happens.
11 and 10 വായിച്ചേ.
11 and 10.
11 and 10.
Therefore woman ought to have a symbol of authority on her head because of the angels.
എല്ലാം സമ്മതിക്കാം. ഈ ദൂതന്മാരെ ഇടയ്ക്ക് എവിടെ നിന്ന് വന്നു?
Where did the angels come from?
ഇല്ലേ, മൂപ്പന്മാരും ഭർത്താവും പുരുഷനും ഒക്കെ കൊണ്ട് ഞങ്ങൾ ഓൾറെഡി തോറ്റിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ദൂതന്മാരും കൂടെ വന്നിരിക്കുക.
We have already been disturbed by all the elders now. From where did the angels come from?
See, എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം.
Listen closely to my question.
സ്ത്രീയുടെ തല ആരാ?
Who is the head of the woman?
പുരുഷൻ.
Man.
പുരുഷന് തല ആരാ?
Who is the head of the man?
ക്രിസ്തു.
ക്രൈസ്റ്റ്.
സംശയമില്ലല്ലോ, സംശയമില്ലല്ലോ. ഇനി അടുത്ത ചോദ്യമാണ്. പുരുഷൻ സ്ത്രീയുടെ തേജസ്സാണോ സ്ത്രീ പുരുഷന്റെ തേജസ്സാണോ?
ഈസ് മാൻ ദ ഗ്ലോറി ഓഫ് വുമൺ ഓർ വുമൺ ദ ഗ്ലോറി ഓഫ് മാൻ?
സ്ത്രീ പുരുഷന്റെ തേജസ്സാണോ പുരുഷൻ സ്ത്രീയുടെ തേജസ്സാണോ?
ഇസ് മാൻ ദ ഗ്ലോറി ഓഫ് വുമൺ ഓർ വുമൺ ദ ഗ്ലോറി ഓഫ് മാൻ?
എന്തോ സ്ത്രീ പുരുഷന്റെ തേജസ്സാണോ പുരുഷൻ സ്ത്രീയുടെ തേജസ്സാണോ? പറ ഒരു കാര്യം അങ്ങ് പറ.
വുമൺ ദ ഗ്ലോറി ഓഫ് മാൻ.
ആ സൗരമാൻ പറഞ്ഞ സ്ത്രീയുടെ തേജസ് പുരുഷനാണോ പുരുഷൻ സ്ത്രീ പുരുഷന്റെ തേജസ്സാണോ പുരുഷൻ സ്ത്രീയുടെ തേജസ്സാണോ? ബൈബിൾ അങ്ങനെ ഇരിക്കുന്നില്ലേ. ഇനി ശ്രദ്ധിക്കണം, ഇത് സ്ത്രീ എന്നിരിക്കട്ടെ.
ജസ്റ്റ് ഇമാജിൻ ഇഫ് ദിസ് ഈസ് എ വുമൺ.
സ്ത്രീ പുരുഷന്റെ തേജസ്സാ.
ദ വുമൺ ഈസ് ദ മാൻസ് ഗ്ലോറി.
അപ്പം പുരുഷന്റെ തേജസ് എവിടെ നിൽക്കുക? സ്ത്രീമേ നിൽക്കുക അല്ലേ? പുരുഷന്റെ തേജസ് ആരുടെ തലയിലാണ് നിൽക്കുന്നേ?
The glory of man
is on the head of woman.
Is on the head of the woman.
അപ്പൊ ദൈവം പറയാ അതങ്ങ് മൂടിയായിരുന്നു.
Therefore God says cover it.
ഏതാ മൂടിയത്?
What was covered?
പുരുഷന്റെ തേജസ്സിനെ മൂടി.
The glory of man was covered.
ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്ത്രീയുടെ തലയാരാ?
Who is the head of woman?
പുരുഷൻ.
Man.
അപ്പോൾ ദൈവം പറയും അളങ്ങ് മൂടിയേക്കാൻ.
The God says, cover that.
ഏതാ മൂടിയത്?
What was covered?
പുരുഷന്റെ തല. സ്ത്രീമേൽ ഇരിക്കുന്ന പുരുഷന്റെ തല മൂടി. പുരുഷന്റെ തലയാരാ?
Who is the head of man?
ക്രിസ്തു.
Christ.
മൂടണ്ട.
Don't cover it.
മൂടരുത്.
It should not be covered.
മനസ്സിലായോ?
Did you get it?
നോക്കിക്കേ ആ വാക്യം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആ വാക്യം ഏഴാം വാക്യം വായിച്ചേ, 11
and verse 7.
സ്ത്രീയോ, ഇനി ഇങ്ങോട്ടേക്ക്, സ്ത്രീയോ, നമ്മുടെ സ്ത്രീ ഇരിക്കുന്നു, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു, പുരുഷന്റെ തേജസ് അവളുടെ മേൽ നിൽക്കുക, മൂടിക്കോണേ.
വുമൻ ഇസ് ദ ഗ്ലോറി ഓഫ് മാൻ, and therefore it needs to be covered.
It's a need, it's a must, needs to be covered. What, whom? The glory of man should be covered. Sorry, Mary.
Sisters,
നിങ്ങൾ നന്നായി തലയെ മൂടണം.
You need to cover your head completely.
നിങ്ങളിൽ മാത്രമേ പുരുഷനെ തേജസ് മൂടപ്പെടുകയുള്ളൂ.
Only
മൂടിയെങ്കിലേ പുരുഷന്റെ തേജസ് മൂടപ്പെടുകയുള്ളൂ.
Only if you were to cover, the glory of man would be covered.
നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? ഒരു തലയെ കാണാവുള്ളൂ. അത് ആരുടെ തലയാ? ക്രിസ്തുവിന്റെ തല.
Both of man and woman desire that only Christ's head might be seen.
സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നു ക്രിസ്തു മാത്രം സഭയിൽ വെളിപ്പെടട്ടെ. അതാ ആഗ്രഹം. അതിനുവേണ്ടിയാണ് സഹോദരിയെ നിന്റെ തലയെ മൂട എന്ന് വെച്ചാൽ നിന്റെ തലയിൽ എന്നെയും കൂടെ മൂടെന്നാണ് നമ്മൾ പറയുന്നത്.
The only desire of a husband and wife should be that the Lord Jesus Christ alone might be revealed in the assembly.
Confusion ആയോ?
Is it confusing?
സ്തോത്രം.
Praise God.
പക്ഷെ നമ്മുടെ ദൂതന്മാരുടെ പ്രശ്നം തീർന്നില്ലല്ലോ.
But still we have not got over with the problem of the angels.
ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാണ് ദൂതന്മാരുടെ നിമിത്തം മദീനയിൽ ലക്ഷ്യമുള്ളവളായിരിക്കട്ടെ.
It says because of the angels.
ദൂതന്മാർ മുകളിൽ നിന്നും സഭയെ നോക്കുന്നു എന്ന രണ്ട് വചനങ്ങൾ വ്യക്തമായി പറയും.
Two verses say that the angels look the church from above.
1 പത്രോസ് 1:12. 1
Peter chapter 1 and verse 11.
1:12. 1 കുറച്ചേ പറയും. ഒന്ന് പത്ര സ്വന്തിന്റെ
പന്ത്രണ്ട്.
അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. Read that portion if possible.
Yeah. Who preached the gospel to you by the Holy Spirit sent from heaven, things into which angels long to look.
അതിലേക്ക് താഴോട്ട് അതിലേക്ക് നോക്കുവാൻ, ഏതാ? ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാൻ, ക്രിസ്തുവിന്റെ മർമ്മങ്ങളെ നോക്കുവാൻ, മഹത്വത്തെ നോക്കുവാൻ ദൂതന്മാരും താല്പര്യപ്പെടുകയാണ്.
ഈവൻ ദി ഏഞ്ചൽസ് ലുക്ക് ടു സീ ദി മിസ്റ്ററി ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ദി ലോർഡ് ജീസസ് ആൻഡ് ദി ഗ്ലോറി ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
എഫേസ്യർ 3:10.
Ephesians chapter 3 and verse 10.
സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറയുന്ന ആരാ? ദൂതന്മാരാണോ?
The authorities in heavenly places, does it refer to the angels?
ദൂതന്മാരേ ഉള്ളൂ അല്ലേ?
It's only the angels.
അപ്പോൾ അവരും എന്ത് ചെയ്യുന്നു? അധികാരങ്ങളും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭാമുഖാന്തരം അറിവായി വരുന്നു. 11 വാക്യം. അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാഥനിർണയ പ്രകാരം സമമുഖാന്തരം അറിവായി വരുന്നു.
Yeah, in order that the manifold wisdom of God might now be made known through the church to the rulers and authorities in heavenly places.
അപ്പോൾ through the church സഭമുഖാന്തരം അറിവായി വരുന്നു.
Through the church that it might be revealed.
അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കുനിഞ്ഞു നോക്കുക.
So the angels are looking down.
അവർക്ക് എന്തുവാ കാണണ്ടിയേ?
What is it that they want to see?
ദൈവത്തിന്റെ ബഹുവതമായ ജ്ഞാനം, ക്രിസ്തുവിനെ അവർക്ക് കാണേണ്ടേ.
They wanted to see the wisdom of God, none other than Christ.
ദൈവം പറയാതെ ചിലരൊക്കെ നോക്കുന്നു, പുരുഷനും സ്ത്രീയും തലമൂടിക്കെ. പുരുഷനും സ്ത്രീ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സ്ത്രീയിലൂടെ രണ്ടുപേരുടെയും തലമുടി. എന്റെ പുത്രന്റെ തല മാത്രം സഭയിൽ കണ്ടാൽ മതി. സഭയുടെ ശിരസാര ക്രിസ്തു, സഭയുടെ ശിരസ് ക്രിസ്തു.
Therefore God says that the angels are looking down, therefore the woman needs to cover their head so that Christ only is revealed, who is the head of the church.
അതുകൊണ്ടാ ദൂതന്മാർ നിമിത്തവും അധീനത ലക്ഷ്യമുള്ളവളായി അവൾ ഇരിക്കുന്നു.
That is why she needs to be she needs to do so because of the angels.
മനസ്സിലായോ?
Is it understood?
അങ്ങനെയാണെങ്കിൽ ഒരു സഹോദരി മൗനമായി ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ മൗനമായി ഇരിക്കുന്നത് ആരാ?
If that is so, when a sister is silent, who is being silent?
പുരുഷനാണ്.
It is the man.
കാരണം സ്ത്രീയുടെ തല പുരുഷൻ, തലയാണല്ലോ സംസാരിക്കേണ്ടത്, തല സംസാരിക്കുന്നില്ല.
Because the head of the woman is man and the man is not talking.
പുരുഷന്റെ തല ക്രിസ്തു, അപ്പോൾ ഒരു പുരുഷൻ എഴുന്നേൽക്കുമ്പോൾ ആരാ സംസാരിക്കുന്നത്?
The head of man is Christ, therefore when a man gets up, who is talking?
ക്രിസ്തു മാത്രമേ സഭയിൽ സംസാരിക്കാവുള്ളൂ.
Only Christ ought to speak in the assembly.
അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പലരും പുരുഷന്മാർ സംസാരിക്കാതിരിക്കുന്നത് എത്രയോ തെറ്റാണ്.
If that is so, how much wrong it is that we don't talk or speak in the assembly.
സഹോദരിമാർ സംസാരിക്കാതിരിക്കുന്നത് നിർബന്ധമായിരിക്കുന്ന പോലെ തന്നെ സഹോദരന്മാർ വാ തുറക്കേണ്ടത് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അത്യന്താപേക്ഷിതമാണ്.
Just as it is necessary that the sisters remain quiet, so it is necessary that the believers, that the men speak.
ഇനി ഒരു കാര്യം കൂടെ.
One more thing.
ഇതെല്ലാം ആത്മാവിലാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? വിശ്വാസത്താൽ ആത്മാവിലാണ് മനസ്സിലാക്കേണ്ടത്.
This ought to be understood in the spirit.
അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി, ഒരു പുരുഷൻ ജഡത്തിൽ, ജഡീക ഇച്ഛയാൽ, ഞാനെന്ന ഭാവത്താൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആര് സംസാരിക്കുന്നതിന് തുല്യമാകും?
If that is so, if a person talks in the flesh, what is it equivalent to? Who is talking then?
ശരീരം സംസാരിക്കുന്നതിന് തുല്യമാവും. ശരീരം സ്ത്രീയാ.
It equates with the flesh that speaks and the flesh is the woman.
ഞാൻ പറഞ്ഞല്ലോ, മണവാളന് വേണ്ടി ഒരുങ്ങുന്ന മണവാട്ടി.
I said that a bride who is preparing herself for the bridegroom.
ക്രിസ്തുവിനു വേണ്ടിയാണ് ഈ ഉപദേശം വന്നിരിക്കുന്നത്.
This doctrine is for Christ.
അപ്പോൾ സ്ത്രീ തലമൂടുന്നതിൽ നാം രണ്ടുപേരും ആസ്വദിക്കുക. എന്താ ആസ്വാദനം? മൂടുന്നതല്ല നമ്മുടെ ആസ്വാദനം. നമ്മുടെ ആസ്വാദനം ക്രിസ്തു മാത്രം വെളിപ്പെടുന്നു എന്നുള്ളതാണ് ആസ്വാദനം.
Both of the husband and wife, or the woman and man agree on the fact that when there is a head covering, Christ is raised and he is lifted.
മരുഭൂമിയിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു.
In the Mount of Transfiguration, when Christ was revealed, even Elijah and Moses was also there.
പത്രോസിന്റെ ശ്രദ്ധ അവർ രണ്ടുപേരിലേക്കും പോയി.
Peter's attention went on to both of them.
ആ പത്രോസ് സംസാരിച്ചുകൊണ്ടിരിക്കയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കയിൽ പെട്ടെന്ന് എന്ന വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു മേഘം അവരെ മൂടിയിട്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശാസനയുടെ വാക്കുകൾ പത്രോസ് കേൾക്കുകയും പിന്നെ അവർ ആരെ മാത്രം കണ്ടു? യേശുക്രിസ്തുവിനെ മാത്രം കണ്ടു.
Even while Peter was speaking, we find that they were covered with the clouds and they heard a sound saying that this is my beloved son, in him who I am well pleased, and then they saw,
listen him,
then they listened to him.
യേശുക്രിസ്തു മാത്രം, അതാണ് സഭയുടെ ലക്ഷ്യം.
Jesus Christ alone, that is the objective of the church.
യേശു ക്രിസ്തുവിന്റെ തല മാത്രം സംസാരിക്കണം എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ വിശ്വാസികൾ കടന്നു വരികയാണെങ്കിൽ സഭയിൽ വഴക്കുണ്ടാവുമോ പ്രിയമുള്ളവരെ?
If believers would come together with the only desire that the Lord Jesus Christ alone might speak, then would there be strivings in the assembly?
നാം എത്രയോ അകലെയാണ്. ക്രിസ്തുവിനെ ബന്ധിച്ചുകൊണ്ടാണോ നാം പല ഉപദേശങ്ങളും പഠിപ്പിക്കുന്നു.
Do we teach all the doctrines by knitting Christ?
ഇങ്ങനെ എല്ലാ ഉപദേശത്തിലും നാം ക്രിസ്തുവിനെ കണ്ടെത്തണം.
We need to find Christ in every doctrine.
ഇനി ഈ ഉപദേശത്തിനെ ഉയർത്തുന്ന വ്യക്തി ആരെ ഉയർത്താൻ വേണ്ടിയാ ഉപദേശത്തെ ഉയർത്തുന്നേ? ക്രിസ്തുവിനെ ഉയർത്തുവാൻ വേണ്ടിയാ.
We need to see that it is to raise Christ that we deal with the doctrine.
അങ്ങനെയാണെങ്കിൽ ആ ഉപദേശത്തിന് പിന്നെ മൂർച്ചയില്ല, ആ ഉപദേശം വേദനിപ്പിക്കുകയില്ല ആരെയും. ആ ഉപദേശം എല്ലാവരുടെയും ആനന്ദമായി.
If that is the main aim, then that doctrine will not hurt anybody. It would be a cause for spiritual growth.
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 5 മിനിറ്റ് അധികം എടുത്തു, നിങ്ങളെ ക്ഷമിക്കുമല്ലോ. ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
May the Lord help us.